The editorial. രണ്ടായിരത്തി 24 ഓഗസ്റ്റ് 26 തിങ്കൾ 1200 ചിങ്ങമ്പത്ത് ദീപിക എഡിറ്റോറിയൽ. വിജയിക്കേണ്ടതാണ് വനിതാ വിപ്ലവം. മലയാള സിനിമയിലെ വനിതാ വിപ്ലവം കോട്ടകൾ വീഴ്ത്തുകയാണ്. ചുവരുകളിലും നെഞ്ചിലും പതിപ്പിച്ചിരുന്ന നായക ചിത്രങ്ങളെ വലിച്ചു കീറിയ ആരാധകരും വിപ്ലവകാരികൾക്കൊപ്പമായതോടെ പവർ ഗ്രൂപ്പിന്റെയും സർക്കാരിന്റെയും പ്രതിരോധം ഫലം കാണുന്നില്ല. ലൈംഗിക ആരോപണങ്ങളുടെ വെടിയേറ്റ് രണ്ടു പേർ വീണുകഴിഞ്ഞു. കൂടുതൽ പേർ പരിക്കേറ്റ് കിടക്കുകയാണ്. നായകന്മാരെന്ന് കരുതിയ പലരെയും കാണാനില്ല. വംഗദേശത്തു നിന്നെത്തിയവളുടെ ആദ്യ ആക്രമണത്തിൽ തന്നെ പണക്കൊഴുപ്പിന്റെയും വിഷയലംബടത്വത്തിന്റെയും അഹന്തയുടെയും പൊന്നാപുരം കോട്ടയ്ക്ക് വിള്ളൽ വീണിരിക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തുറന്ന ആയുധപ്പുര ഇനിയും ശൂന്യമായിട്ടില്ല. കൂടുതൽ ഇരകൾ വിപ്ലവകാരികൾക്കൊപ്പം ചേരുകയാണ്. മാറ്റം അനിവാര്യമാണ്. അനശ്വര കലാസൃഷ്ടികൾ ലോകത്തെ കാണിച്ച മലയാള സിനിമയിലെ ഓഗസ്റ്റ് വിപ്ലവം പുരുഷാധിപത്യത്തിന്റെ ധ്വജം താഴ്ത്തി സമത്വവും ജനാധിപത്യവും സാധ്യമാക്കട്ടെ. മലയാള സിനിമ നിർമ്മാണ രംഗത്തെ ലൈംഗിക ചൂഷണവും സിനിമാരംഗം അടക്കി വാഴുന്ന പവർ ഗ്രൂപ്പിന്റെ അധോലോക പ്രവർത്തനങ്ങളും പുറത്തുകൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷത്തിന് ശേഷമാണ് സർക്കാർ ഓഗസ്റ്റ് 19 പുറത്തുവിട്ടത്. അതിൽ കുറ്റകൃത്യങ്ങളുടെ വിവരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കുറ്റവാളികളുടെ പേരുകളില്ലായിരുന്നു. സർക്കാർ ഇരകൾക്കൊപ്പമാണെന്നും വേട്ടക്കാരെ സംരക്ഷിക്കില്ലെന്നും വായിട്ടലച്ചു. പക്ഷേ പ്രവർത്തിച്ചില്ല. ഇതോടെ ഇരകളിൽ ചിലർ ശബ്ദമുയർത്തി. ലൈംഗിക ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നതോടെ സർക്കാരിനും രക്ഷയില്ലാതെയായി. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ആക്രമണത്തിന് തുടക്കമിട്ടു. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ സംവിധായകനാണെന്നും കേവലം ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാവില്ലെന്നും സജീച്ചെറിയാൻ ആവേശം കൊണ്ടു. പക്ഷെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിന്റെ മറുപടി വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടതോടെ രക്ഷയില്ലാതെ ഇന്നലെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അതിനു മുമ്പ് നടീ നടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചിരുന്നു. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ സിദ്ദിഖ് ക്രൂരമായി പീഡിപ്പിച്ചു എന്നായിരുന്നു രേവതി സമ്പത്ത് എന്ന നടിയുടെ വെളിപ്പെടുത്തൽ. രണ്ടു പ്രമുഖരുടെ രാജിയോടെ കാര്യങ്ങൾ അവസാനിച്ചില്ല. പിന്നാലെ നടനും MLA മുകേഷിനെതിരെ ഗുരുതര ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് രംഗത്തെത്തി. ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് മുകേഷ് മോശമായി പെരുമാറാൻ ശ്രമിച്ചെന്ന് 2018 ടെസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ടെസിനെ അറിയുക പോലുമില്ലെന്നാണ് ഇന്നലെയും മുകേഷ് പ്രതികരിച്ചത്. സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടി രേവതി നടൻ റിയാസ് ഖാൻ ലൈംഗിക ചുവയോട് സംസാരിച്ചെന്നും ആരോപിച്ചു. തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് 2013 ടോയ്ലറ്റിൽ നിന്ന് തിരികെ വരും വഴി ഒരു സൂപ്പർ താരം കയറി പിടിച്ചെന്ന ആരോപണവുമായി നടി സോണിയ മൽഹാറും രംഗത്തെത്തി. താൻ കരഞ്ഞപ്പോൾ നടൻ മാപ്പു പറഞ്ഞെന്നും അയാളുടെ കുടുംബത്തെ ഓർത്ത് പേര് പറയുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. ഇതിനിടെ സിനിമയിലുള്ള ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അതൊരു മാഫിയ സംഘമാണെന്നും നടി ഉഷാ ഹസീന 1992 പറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അഭിനയം നിർത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായെന്ന് ഉഷ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. നടൻ അലൻസിയർക്കെതിരെ 2018 കൊടുത്ത പരാതിയിൽ താരസംഘടന അമ്മ ഒരു നടപടിയും എടുത്തില്ലെന്ന് നടി ദിവ്യ ഗോപിനാഥ് ഇന്നലെ പറഞ്ഞു. പാർവതി തിരുവോത്ത്, ജഗദീഷ്, ഉർവശി, ശ്വേത മേനോൻ, ആഷിഖബു തുടങ്ങിയവരും പവർ ഗ്രൂപ്പിനെതിരെ രംഗത്ത് വന്നു. 2017 ഒരു നടിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തോടെയാണ് കേരളം മലയാള സിനിമയുടെ അധോലോകത്തെ അവ്യക്തമായെങ്കിലും കണ്ടത്. സിനിമയിൽ പോലും കേട്ടിട്ടില്ലാത്ത ലൈംഗിക വൈകൃതങ്ങളുടെ തിരക്കഥകൾ കേരളത്തെ നടുക്കി. സഹിക്കേട്ട ഒരു കൂട്ടം വനിതകൾ 2017 മെയ്യിൽ വിമൻ ഇൻ സിനിമാ കളക്ടീവ് എന്ന സംഘടന രൂപീകരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി 3-അംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു. കമ്മിറ്റി 2019 December 31 റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് സർക്കാർ നടപടികളിൽ പ്രതിഷേധമുയർന്നതോടെയാണ് വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ IG സ്പർജൻ കുമാറിനെ അധ്യക്ഷനാക്കി ഇന്നലെ 7-അംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. WCC തുടങ്ങിവെച്ച വിപ്ലവമാണ് വിഗ്രഹങ്ങളും കോട്ടകളും തച്ചുടച്ചു മുന്നേറുന്നത്. ഇന്ത്യൻ സിനിമയിലെ ആത്മാഭിമാനങ്ങളായ വനിതകളുടെ ഓഗസ്റ്റ് വിപ്ലവം വിജയിക്കേണ്ടതുണ്ട്. സിനിമയെ അധോലോകമാക്കിയവർ ഇന്ത്യ കണ്ട ഏത് മഹാനാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം. രാജ്യം കണ്ട പ്രഗത്ഭരൊന്നും ആർക്കും സിനിമാ ടിക്കറ്റ് സൗജന്യമായല്ല കൊടുത്തത്. ഇവരോടൊന്നും ജനത്തിനൊരു കടപ്പാടുമില്ല. വിവരാവകാശ നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലോകം അറിയാനിടയായത്. സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവും പീഡനവും ഉണ്ടെന്ന് പറഞ്ഞ് ആരും സാർവത്രിക വനിതാ സംരക്ഷകരാകേണ്ട. സിനിമയിലല്ലാതെ ലോകത്തൊരിടത്തും സ്ത്രീകൾക്ക് കാവൽക്കാരുമായി ജോലിക്ക് പോകേണ്ടി വരുന്നില്ല. സിനിമാ വ്യവസായം ആർക്കും തൊടാനാകാത്ത ഒരു സംരക്ഷിത മേഖലയായി മാറ്റുമ്പോൾ സർക്കാർ അതിന്റെ കാവൽക്കാരനാകുന്നിടത്തോളം അശ്ലീലം വേറെയില്ല. സിനിമ നമ്മുടെ സംസ്കാരത്തിന്റെയും കലയുടെയും പ്രതിഫലനമാണ്. 10,000 പേർ തൊഴിലെടുക്കുന്ന മേഖലയാണ്. അവരിൽ ഒരാളും സിനിമാ മാടമ്മമാരുടെ ഇരയാകരുത്. വിനോദ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ പവർ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിന്നല്ലെന്നും മറക്കരുത്. മറ്റു പലതിലും എന്ന പോലെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്ന് സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലും പറഞ്ഞു ഫലിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ടും ജനത്തിന് സംശയം ബാക്കി. കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമുയരുമ്പോൾ പരാതിക്കാർ മുന്നോട്ട് വരട്ടെയെന്നും കുറ്റാരോപിതൻ മഹാനാണെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തി കോൺക്ലേവ് നടത്താമെന്നുമൊക്കെ പറയുമ്പോൾ എങ്ങനെ സംശയിക്കാതിരിക്കും? ഇത്തരം അഭ്യാസങ്ങളൊക്കെ നിങ്ങളുടെ മുഖം വികൃതമാക്കുകയാണ്. വിവരാവകാശ കമ്മീഷനും കോടതിയും ജനങ്ങളും നിരപരാധികളെ ക്രൂശിക്കണമെന്നല്ല പറയുന്നത്, അപരാധികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ്. മലയാള സിനിമാ രംഗം ശുദ്ധീകരിക്കാനുള്ള സമ്പൂർണ്ണ അവസരം അട്ടിമറിച്ച സർക്കാരെന്ന് ചരിത്രം രേഖപ്പെടുത്താതിരിക്കണമെങ്കിൽ സർക്കാർ തിരക്കഥ മാറ്റി എഴുതണം. ഇരകളെ തോൽപ്പിക്കരുത്. കമ്മിറ്റികളും അന്വേഷണ സംഘവുമല്ല, സർക്കാരാണ് ക്ലൈമാക്സ് തീരുമാനിക്കുന്നത്.
എഡിറ്റോറിയൽ